أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. والذين يبيتون لربهم سجدا وقياما. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. إنها ساءت مستقرا ومقاما. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون. ومن يفعل ذلك يلقى أثاما. يضاعف له العذاب يوم القيامة ويخلد فيه مهانا. إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. ومن تاب وعمل صالحا فإنه يتوب إلى الله متابا. والذين لا يشهدون الزور وإذا مروا باللغو مروا كراما. والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. أولئك يجزون العرفة بما صبروا ويلقون فيها تحية وسلاما. خالدين فيها حسنت مستقرا ومقاما. قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما.
صدق الله العظيم.
نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتدي ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره الكافرون أما بعد فإن خير الحديث كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون تلفح وجوههم النار وهم فيها كالحون ألم تكن آياتي تتلى عليكم فكنتم بها تكذبون قالوا ربنا غلبت علينا شقوتنا وكنا قوما ضالين ربنا أخرجنا منها فإن عدنا فإنا ظالمون قال اخسئوا فيها ولا تكلمون إنه كان فريق من عبادي يقولون ربنا آمنا فاغفر لنا وارحمنا وأنت خير الراحمين
صدق الله العظيم സഹോദരങ്ങളെ ഇന്ന് പരലോക ചിന്തകൾ എന്നുള്ള അല്ലെങ്കിൽ പരലോക ചിന്ത എന്നുള്ള വിഷയമാണ് നിങ്ങളുടെ മുന്നിൽ ചില കാര്യങ്ങൾ. ഒരുപാട് വലിയ വിഷയമാണത്. വളരെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഖുർആൻ ആദ്യമായി അവതരിക്കാൻ തുടങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. മക്ക കാലഘട്ടത്തിൽ ഇറങ്ങിയ ഖുർആനിന്റെ ആയത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കാര്യമായും ഈമാൻ കാര്യങ്ങൾ കുറിച്ചാണ് പിന്നെ പ്രതിപാദിക്കുന്നത്. വിശ്വാസം ഉറപ്പിക്കുക എന്നുള്ളതാണ് ആ ആയത്തുകളുടെ പിന്നീടുള്ള ഉദ്ദേശമെന്ന് നമുക്ക് തോന്നുന്നു. ഇപ്പൊ വിശ്വാസം എന്ന് പറയുമ്പോൾ ആറ് ഈമാൻ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആവർത്തിച്ച് ആവർത്തിച്ച് ഖുർആനിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലെങ്കിൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുക, ഇത് രണ്ടും ആണയിട്ട് പറയുന്നതായി ഖുർആനിൽ പല സ്ഥലത്തും കാണാൻ കഴിയും. അപ്പൊ അള്ളാഹുവിലും പരലോകത്തിലും ഒരാൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെതായ സ്ഥാനങ്ങളിൽ അത് താനെ വന്നെത്തും എന്നും കൂടി നമുക്ക് കാണാൻ കഴിയും. അത് വിശദമായി നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പൊ ഏകനായ അള്ളാഹുവിൽ ഒന്നാമത്തെ വിശ്വാസം ഉണ്ടായിരിക്കുക. ഉറച്ച് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അയാൾ പറയുന്നത് കളവല്ല എന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയില്ല. അങ്ങനത്തെ വെറും പറയുന്നത് പോലെയുള്ള വിശ്വാസങ്ങൾക്കല്ല നമുക്കറിയ. വിശ്വാസം എന്ന് പറയുന്നത് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഉറപ്പാണ്, യക്കീനാണ്. അങ്ങനെ യക്കീനായിക്കൊണ്ട് അള്ളാഹു ഏകനാണ് എന്ന് നമുക്ക് ഉറച്ച് മനസ്സിൽ ഉണ്ടായിരിക്കണം ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ മരണത്തിന് ശേഷം എനിക്ക് ഒരു പരലോകത്തെ അഭിമുഖീകരിക്കാനുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം. ഈ രണ്ട് ഉറച്ച വിശ്വാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നബിമാരിലുള്ള വിശ്വാസം, ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, പിന്നെ മലക്കുകളിലുള്ള വിശ്വാസവും അതേപോലെ ഖദറിലുള്ള വിശ്വാസവും ഒക്കെ വളരെ എളുപ്പമായി തീരും. അപ്പൊ വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോ പരലോക വിശ്വാസവും ഏകനായ അല്ലെങ്കിൽ ഏകനായ അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോക വിശ്വാസവും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ അവൻ മുഅ്മിനായി. അപ്പൊ ആ ഒരു സന്ദേശമാണ് മക്കാ കാലഘട്ടത്തിൽ ഖുർആന്റെ അധിക ഭാഗവും അവിടെ വെച്ചിറങ്ങിയ ഖുർആന്റെ അധിക ഭാഗവും അന്നത്തെ മുസ്ലിങ്ങളുടെ കാര്യങ്ങളിൽ പിന്നെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടുള്ള ആയത്തുകളായിട്ട് കാണാൻ കഴിയും. അല്ലാതെ നിയമപരമായ കാര്യങ്ങൾ എത്ര ഒത്തുനിസ്കരിക്കണമെന്നോ അല്ലെങ്കിൽ ഒത്തുനിസ്കരിക്കുന്നതിനെ കുറിച്ച് ഖുർആനിൽ പറയുന്നില്ല. എന്നാലും മറ്റുള്ള പിന്നെ ഫിഖ്ഹുപരമായും മറ്റുള്ള കാര്യങ്ങളും ഒന്നും അല്ല അധികവും മക്കാ കാലഘട്ടത്തിലുള്ള ഇറങ്ങിയ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളിൽ പ്രതിപാദിക്കുന്നത്. വിശ്വാസപരമായുള്ള കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും അതിൽ പ്രതിപാദിക്കുന്നതായിട്ട് കാണാം. കാരണം ഈ വിശ്വാസം എന്ന് പറയുന്നതാണ് ഒരു മുഅ്മിനിന്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അടിത്തറ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, തൗഹീദും ഏകനായ അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോകമുണ്ട്, നമ്മൾ ഈ പ്രവർത്തിക്കുന്ന ഓരോ കാര്യത്തിനും നാളെ അള്ളാഹുവിന്റെ മുന്നിൽ കൈകെട്ടിക്കൊണ്ട് മറുപടി പറയണം, അതിനനുസരിച്ചുള്ള ശിക്ഷാരക്ഷകൾ നമുക്ക് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം മനുഷ്യനുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ പ്രവർത്തനങ്ങൾ നല്ല കൃത്യമായി ഖുർആൻ പറയുന്ന രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രീതിയിലും ആയിത്തീരും എന്നുള്ളത്. അതുകൊണ്ടാണ് പരലോക വിശ്വാസം അതിന്റെ മുമ്പ് ഏകനായ അള്ളാഹുവിലുള്ള തൗഹീദിലുള്ള വിശ്വാസം ഇത്രയും പ്രാധാന്യമായി ഖുർആൻ ആവർത്തിച്ച് പറയുന്നത്. അപ്പൊ ഖുർആനിൽ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് മൂന്ന് വളരെ ബ്രോഡായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് കാര്യമായി ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ഒന്നാമത്തത് ഈ പറഞ്ഞ തൗഹീദ്, രണ്ടാമത്തത് റിസാലത്ത് അല്ലെങ്കിൽ പിന്നെ നബിമാരുടെയും ചരിത്രങ്ങളും മറ്റുള്ള കാര്യങ്ങളും, മൂന്നാമത്തത് ആഖിറത്ത് അല്ലെങ്കിൽ പരലോകമാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളായി തിരിച്ചാൽ ഈ മൂന്ന് ഭാഗങ്ങളിലുള്ള രണ്ട് ഭാഗങ്ങളും വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. കാരണം പരലോകം എന്ന് പറയുമ്പോൾ ആരും ഇത് കണ്ടിട്ടുള്ളതല്ല. ഇപ്പൊ ഫൗണ്ടേഷൻ എന്ന് ഇതിനെ പറയാൻ കാരണം അത്, കാരണം ഈ അടിത്തറ ഇല്ലാതെ അതിനു മുകളിൽ കുറെ അമലുത്താലിഹാത്തുകൾ ഇങ്ങനെ കെട്ടിവെച്ചാൽ അത് ഒരു ദിവസം ഒരു കാറ്റിനോ ഒരു മഴക്കോ പൊളിഞ്ഞു വീഴാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും. ചിലര് വിശ്വാസം മനസ്സിലേക്ക് ഉറച്ചിട്ടില്ലാതെ കുറെ അമലുത്താലിഹാത്തുകൾ, നമസ്കാരം, നോമ്പിന് പുറമെ കുറെ ദാനധർമ്മങ്ങൾ അത് ഇതൊക്കെ ചെയ്താലും എപ്പോഴെങ്കിലും ഒരു ദിവസം, ഇന്ന് കുതുബക്ക് പറഞ്ഞതുപോലെ ഷെയ്ത്താൻ എങ്ങനെയാണ് സാധാരണ ഒരു വിശ്വാസിയെ തെറ്റിക്കാറ്, അതോട് വന്നിട്ട് ചോദിക്കും ആരാണ് ഈ ഭൂമി സൃഷ്ടിച്ചത്, ആരാണ് ആകാശം സൃഷ്ടിച്ചത്, അപ്പോഴൊക്കെ അള്ളാഹു അള്ളാഹു എന്ന് പറയും. അവസാനം ചോദിക്കും ആരാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ചത്. ആ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നാൽ ഉടനെ മനസ്സിലാക്കുക പിശാജ് നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. അപ്പൊ ഉടനെ അഊദു ബില്ലാഹി മിനശ് ഷൈത്താനി റജീം എന്ന് പറയുക എന്നാണ് ഇന്നത്തെ ഹദീസിലൂടെ ഖുതുബയിൽ നാം പലരും കേട്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോ പരലോകത്തിലുള്ള വിശ്വാസവും ഏകനായ അള്ളാഹുവിലുള്ള വിശ്വാസവും ഉറച്ചിട്ടില്ലാത്തവന്റെ പ്രവർത്തനങ്ങൾ ഈ പിശാചി വളരെ എളുപ്പത്തിൽ പൊളിച്ചു കളയും. അതുകൊണ്ടാണ് ഇതിനെ ഫൗണ്ടേഷൻ, അപ്പൊ ഫൗണ്ടേഷൻ ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ താഴെ അടിത്തറയില്ലാത്ത ഒരു കെട്ടിടം പണിതാൽ ഉണ്ടാവുന്ന ദുരവസ്ഥ നമുക്ക് പലർക്കും അറിയാം. നാട്ടിലൊക്കെ പല സംഭവങ്ങളുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലായി ഇവിടെ അൽക്കോയറിലെ പള്ളിയിന്റെ പുറകിൽ ഒരു കാർ ഷെഡ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ജുമാക്ക് പള്ളിയിൽ വരുന്ന ആളുകൾ വെയിൽ കൊണ്ട് നമസ്കരിക്കാതിരിക്കാൻ വേണ്ടി തണലിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതാണ്. ബാക്കിയുള്ള സമയത്ത് അത് കാർ ഷെഡായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അതിന്റെ മുകളിൽ ഫാനും ലൈറ്റും ഒക്കെ ഫിറ്റ് ചെയ്ത് വളരെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഫൗണ്ടേഷന് വേണ്ടി കുഴിച്ച ഒരു അടയാളവും കാണുന്നില്ല. അപ്പൊ ഞാൻ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് ചോദിച്ചാൽ, അല്ല മനുഷ്യ, ഇതിന്റെ അടിയിൽ വല്ല ഫൗണ്ടേഷൻ നീ ഉണ്ടാക്കിയതായിട്ട് ഒന്നും അടയാളം കാണുന്നില്ല, കാരണം കുഴിച്ചതായിട്ട് ഒരു അടയാളം കാണുന്നില്ല. അപ്പൊ പറഞ്ഞു ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ടാക്കിയപ്പോ ഇതൊക്കെ ചെയ്യാവൂ, വെറുതെ ഒരു ചെറിയ കുഴി കുഴിച്ചാൽ ആ രണ്ട് പൈപ്പ് ഇങ്ങനെ കുഴിച്ചിട്ട് അതിന്റെ ഉള്ളിൽ കുറച്ച് കോൺക്രീറ്റ് ഇട്ടപ്പോ ഫൗണ്ടേഷൻ കഴിയും. പിന്നെ ആ ചുമരിന്റെ മുകളിൽ രണ്ട് ക്ലാമ്പിന്റെ മുകളിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഒരു ഗോണും അല്ല, അതിന്റെ ഒരു ചെറിയ ഒരു കാറ്റ് അതിലൂടെ പോയാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കുമ്പോൾ വരാം, വളരെ പ്രയാസം. അതുപോലെയാണ് വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യൻ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൂട്ടിയാൽ അത് എപ്പോഴെങ്കിലും ഒരു കാറ്റോ ഒരു പോളോ വന്നാൽ അതെല്ലാം പൊളിഞ്ഞു പോകും. അങ്ങനെ പരലോകത്തെത്തുമ്പോ പാപ്പറായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അത് നയിക്കാൻ സാധ്യത. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ അടിത്തറയാകുന്ന തൗഹീദും ആഖിറത്തിലുള്ള വിശ്വാസവും വേണമെന്ന് പറയുന്നത്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖി, മുത്തഖികൾ ആരാണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ആദ്യം ഗൈബിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, അത് ഉറച്ചു കഴിഞ്ഞിട്ടേ പിന്നുള്ള അമലു സാലിഹാത്തുകൾക്ക് അവിടെ കാര്യമുണ്ടാവും. തുടർന്ന് പറയുന്നു വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തിൽ അവർ ഉറച്ചു വിശ്വസിക്കുന്നവരായി. പിന്നെ യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറഞ്ഞത് ആഖിറത്തിൽ ഉറച്ചു വിശ്വസിക്കും. അപ്പൊ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുക എന്ന് പറയുന്നത് ഗൈബിയായ കാര്യത്തിൽ വിശ്വസിക്കുന്ന ആരാ അള്ളാഹിനെ കണ്ടത്? അപ്പൊ ചോദിക്കും നബിമാരിലുള്ള വിശ്വാസം അങ്ങനെ തന്നെ അല്ലേ? ഒരർത്ഥത്തിൽ അങ്ങനെയാണെങ്കിലും നമുക്ക് ചരിത്രത്തിൽ, ഇപ്പോ ചരിത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഹിറ്റ്ലർ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ള ആർക്കെങ്കിലും സംശയമുണ്ടാവും? നമ്മൾ ആരും ഹിറ്റ്ലറിനെ കണ്ടിട്ടില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ള ആർക്കും സംശയമില്ല. പിന്നെ ജൂതന്മാർ വരെ അതിനെക്കുറിച്ച് പഠിച്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നബിമാരുടെ കാര്യത്തിലും അല്ലെങ്കിൽ മലക്കുകളുടെ ഒരു സംവിധാനത്തിലാണ് ഈ ഭൂമിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയാൻ വിശ്വസിക്കാൻ എളുപ്പമുണ്ട്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിച്ച് അത് ഗൈബിയായ ആദ്യത്തെ ഒരു വിശ്വാസത്തിന്റെ തേട്ടമായിക്കൊണ്ട് ബാക്കിയുള്ള വിശ്വാസങ്ങൾ അതാതിന്റെ സ്ഥാനത്ത് എളുപ്പത്തിൽ വരാൻ കഴിയും. പരലോകത്തെ വിശ്വാസം എന്ന് പറയുന്നതാണ് നമ്മളെ പലപ്പോഴും നമ്മുടെ പിന്നെ കർമ്മങ്ങളെ നിയന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്. ഒരു സത്യവിശ്വാസിക്ക് തോന്നി മാസമായി നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് ഞാൻ അങ്ങനെ നടന്നാൽ നാളെ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയണം എന്നുള്ള ഭയമാണ്. ആ പരലോകമുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് ഒരു മുഅ്മിനെ പലപ്പോഴും നേരെ നിർത്തുന്നത്. അപ്പൊ പരലോക വിശ്വാസം നമ്മുടെ അമലി സാലിഹാത്തുകൾക്ക് പിന്നിൽ ഒരു അടിത്തറയായി എപ്പോഴും ഉണ്ടായിരിക്കണം. പക്ഷെ ആദ്യം ഏഹനായ അള്ളാഹുവിലുള്ള വിശ്വാസമായി. പിന്നെ ഒമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദു, ഞാൻ ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമായിക്കൊണ്ടല്ലാതെ ഞാൻ ശ്രമിക്കുന്നത്. ഈ ആയത്തിന് രണ്ടു വിധത്തിൽ അർത്ഥം പറയാറുണ്ട്. എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ചിലര് പറയും. ചിലര് പറയും ആരാധിക്കുമ്പോ എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജിന്നിനെയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു മനുഷ്യനെ ആരാധി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയുമ്പോ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന ഒരു അർത്ഥത്തിൽ വരും. പക്ഷെ മറ്റൊരർത്ഥത്തിൽ അള്ളാഹുവിന് കീഴൊതുക്കിക്കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആരാധനയുടെ ഭാഗത്തിലേക്ക് വരികയും ചെയ്യും. അതൊരു അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട വിഷയം, ഞാൻ അതിൽ ആ ഒരു വിഷയം പറയാനല്ല ഉദ്ദേശിച്ചു. ഏതായാലും ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് പങ്ക് ചേർക്കാതിരിക്കുക, അതാണ് തൗഹീദിന്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തത് ഈ പറഞ്ഞ ആഖിറമാണ്. അപ്പൊ ഈ ആഖിറത്തിനെ കുറിച്ച് സ്ട്രെസ് ചെയ്യാനാണ് അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഊന്നി പറയാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ആഖിറ എന്ന് പറയുമ്പോ പൊതുവിൽ പലതരം ചിന്താഗതിക്കാരെ കാണാൻ കഴിയും. ചിലര് പറയുന്ന എന്താണ്? തഖ്ദീറാണ്, വിധിയാണ്. ഒരാള് തോന്നിവാസിയായി നടക്കുന്ന ഒരു മുസ്ലിമാണെന്ന് വെക്കുക, തോന്നിവാസിയായി നടക്കുന്നു. അപ്പൊ അയാളോട് ചോദിക്കുക, നീ എന്താ ഇങ്ങനെ നടക്കുന്നത്? കള്ളൊക്കെ കുടിച്ച് വേണ്ടാത്തരൊക്കെ ചെയ്തോ. അപ്പൊ പറയുന്നത് എന്നെ ഇങ്ങനെ ചെയ്യാൻ പഠിച്ചോ, നേരത്തെ കണക്ക് കൂട്ടി തീരുമാനിച്ചു വിട്ടേക്കാണ്. അതുകൊണ്ട് ഞാൻ നരകത്തിലേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഞാൻ കള്ളുപിടിക്കുമെന്ന് പഠിച്ചോ നേരത്തെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കള്ളുപിടിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചിലർ അങ്ങനെ പറയാറുണ്ട്. ഇത് തഖ്ദീറിനെ കുറിച്ച് അബദ്ധ ധാരണയാണ്. ഇതിനെ കുറിച്ച് പറയുമ്പോ വലാ തസ്ബുത്തു മിൻ വറഖത്തിൻ ഇല്ലാ ബി ഇൽമി, അല്ലാഹു പറയണ ഒരു മരത്തിൽ നിന്ന് ഒരു ഇലയും അവന്റെ അറിവില്ലാതെ താഴെ വീഴുന്നില്ല. അതിന്റെ അർത്ഥം അല്ലാഹു ആ ഇല പിടിച്ച് താഴെ ഇട്ടെന്നല്ല. ഇന്നിപ്പോ കള്ള് മുന്നിലുണ്ടായ കുടിക്കാനും കുടിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ആ മനുഷ്യനുണ്ട്. അയാൾ അത് കുടിക്കാൻ തെരഞ്ഞെടുത്തത് കൊണ്ട് അല്ലാഹു അയാളെ കുടിപ്പിച്ചതല്ല, പക്ഷെ അയാൾ കുടിക്കും എന്ന് അല്ലാഹുവിന് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് ഈ മനുഷ്യൻ ഇത് കുടിച്ചിട്ട് നരകത്തിലെത്തും എന്ന് അല്ലാഹുവിന് അറിയാമായിരുന്നു എന്നല്ലാതെ അയാളെ കൊണ്ട് കുടിപ്പിച്ചത് അല്ലാഹു അല്ല. അപ്പൊ തക്ദീറിലുള്ള വിശ്വാസം ചിലരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വേണ്ടായ്മകളിലേക്ക് അല്ലെങ്കിൽ വേണ്ടാത്തരങ്ങളിലേക്ക് നയിക്കുന്നത് അത് ശൈത്താന്റെ നല്ല വളരെ എളുപ്പത്തിലുള്ള ഒരു പ്രവർത്തന രീതിയാണ്. അപ്പൊ അതിൽ നമ്മൾ ആരും കുടുങ്ങിപ്പോയത് അങ്ങനെയുള്ള വാദക്കാരായി നമ്മൾ മാറാൻ പാടില്ല. പിന്നെ ചിലർക്ക് വളരെ അമിതമായ ശുഭാപ്തി വിശ്വാസമാണ്. അത് പറയുമ്പോ ഒരു ആയത്ത് പറയാം, അലം തറ ഇലല്ലദീന ഉതു നസീബം മിനൽ കിതാബി യുദ്ഉന ഇലാ കിതാബില്ലാഹി ലിയഹ്കുമ ബൈനഹും സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും വഹും മുഅ്റിദൂൻ. അത് പിന്നെ അഹ്ലു കിതാബുകാരെ കുറിച്ച് പറഞ്ഞ ആയത്താണ്, പ്രത്യേകിച്ചും ജൂതന്മാരെ കുറിച്ച്. ആ വിഷയമല്ല. അവര് വേണ്ടാത്തരങ്ങൾ ചെയ്യുമ്പോ അതിനെന്താണ് കാരണം പറഞ്ഞിരുന്നത്? ദാലികബി അന്നഹും, അവരങ്ങനെ ആയതുകൊണ്ടാ. എന്താണ് കാലു? അവര് പറയുന്നവരായതുകൊണ്ടാ. ലന്തമത്തനന്നാറുല്ല അയ്യാമം മാടൂതാ, ഞങ്ങളെ നരകം ഒരു അല്പം ദിവസങ്ങളല്ലാതെ സ്പർശിക്കൂല. നമ്മളെ കൂട്ടത്തിൽ തന്നെ ചില മുസ്ലിങ്ങൾ പറയാൻ പറ്റും, അഥവാ പടച്ചോനൊന്ന് നരകത്തിലിട്ട ഒന്നിങ്ങനെ ഒന്ന് മുക്കിയിട്ടാണ് എടുത്തിട്ട് നീ രാജാലെന്നല്ല സ്വർഗത്തിൽ എന്ന് പറയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ചില ആളുകളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മതി എന്നുള്ള ഒരു ധാരണ നമ്മളിൽ പലർക്കും, അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് വരുന്നവരും അത് ഇല്ലാത്തവരും ചിലപ്പം വന്നിട്ട് പിന്നെ നന്നാവുന്നവരും പല വിധത്തിലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം വേണ്ട എന്നാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ചിലർക്കൊരു ധാരണയുണ്ട്, മഹാന്മാരെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ നാളെ അങ്ങ് രക്ഷപ്പെടും. ചിലവർ ഇങ്ങനെ പ്രസംഗങ്ങളൊക്കെ പറയാറുണ്ട്, ഒരു തോട്ടത്തിൽ തേങ്ങയിട്ടാൽ 1000 തേങ്ങയിൽ ഒരു 700 തേങ്ങ നല്ലതാണ്, 300 തേങ്ങ പേടാണെങ്കിൽ അത് കൂട്ടത്തിൽ 1000 എണ്ണി അങ്ങ് പോവും. അതേപോലെ നാളെ നല്ല നല്ല ആളുകളുടെ കൂടെ നടക്കുന്ന ആളുകളെയൊക്കെ നീ അയാളുടെ കൂടെ ആ പോട്ടെ കയറി എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് കയറ്റും എന്നുള്ള ഒരു തെറ്റായ ധാരണ ചില ആളുകൾ വെച്ചു പുലർത്തും. മറ്റൊരു ചിന്താഗതി, അള്ളാഹു റഫൂറാണ് റഹീമാണ് അതുകൊണ്ട് എനിക്കെല്ലാം ഒത്തുതരും എന്നുള്ള ഒരു ധാരണ ചിലർ. അള്ളാഹു റഫൂറാണ്, പുറത്തു വരുന്നവനാണ്, അവൻ കരുണാനിധിയാണ്, അതുകൊണ്ട് എനിക്ക് പുറത്തു വരും എന്നുള്ള ഒരു ധാരണ. എന്നിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് സമാധാനിക്കുകയും ചെയ്യാം, ഞാൻ ഇത്രയൊക്കെ മതി, ഇത് ഞാൻ എന്നോട് കൂടിയാണ് കേട്ടോ പറയുന്നത്, ഞാൻ വേറെ ഒരാളെ പ്രതിക്കൂട്ടി കയറ്റിക്കൊണ്ട് പറയല്ല, ഞാൻ എന്നെ പ്രതിക്കൂട്ടി വെച്ചുകൊണ്ട് പറയണം. അങ്ങനെ ഓരോരുത്തരും അവനവനെ കുറിച്ച് ഒന്ന് അസസ്മെന്റ് ചെയ്യേണ്ട സമയമാണ് മരണത്തിന് മുമ്പ്. പിന്നെ ചിലർക്കൊരു ധാരണ, ഇപ്പൊ എല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ ഒരു ധാരണ, വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ ചിലര് ശുപാർശ കൊണ്ട് എങ്ങനെങ്കിലും ആരെങ്കിലൊക്കെ ശുപാർശ പറഞ്ഞിട്ട് എന്റെ വാപ്പ വലിയ അരിമാണ് അതുകൊണ്ട് വാപ്പ പറഞ്ഞിട്ട് എങ്ങനെങ്കിലൊക്കെ ഞാനങ്ങ് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തേക്ക് കയറി പോവും എന്നുള്ള ചില ധാരണ. ലാ തഹദി ഇന്നക ലാ തഹദി മൻ അഹ്ബബത്ത, നീ ഇഷ്ടപ്പെടുന്നവനെ നിനക്ക് ഹിദായത്തിലാക്കാൻ പറ്റൂല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇങ്ങനെയല്ല, വളരെ ഗൗരവമുള്ളതാണ് എന്ന് അറിയിക്കാൻ വേണ്ടി ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്, എളുപ്പമുള്ള 1-2 ആയത്തുകൾ വെക്കാം. ഇന്ന യൗമൽ ഫസ്ലി മീഖാത്തുഹും അജ്മഈൻ, സൂറത്തു ദുഖാന് 44-ാമത്തെ അധ്യായം 40-ാമത്തെ ആയത്. ഇന്ന യൗമൽ ഫസ്ലി, തീരുമാനത്തിന്റെ ദിവസം തീർച്ചയായും, മീഖാത്തുഹും അജ്മഈൻ, എല്ലാവർക്കും വളരെ നിർണായകമായ സമയമാണ് അല്ലെ, നിർണിതമായ നിശ്ചിത സമയമാണ്. ആ സമയത്താണ് എല്ലാവരുടെയും തീരുമാനങ്ങൾ. ഇത് തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ നാട്ടില് ഒരു സ്ഥലം വാങ്ങണോ ഇവിടെ വാങ്ങണോ അവിടെ വാങ്ങണോ എന്നുള്ള തീരുമാനങ്ങൾ പോലെയുള്ള ലഘുവായ തീരുമാനങ്ങളെ കുറിച്ചല്ല പറയുന്നത്. നരകത്തിൽ പോണോ സ്വർഗത്തിൽ പോകണോ എന്നുള്ള തീരുമാനത്തെ കുറിച്ചാണ് പറയുന്നത്. ആ തീരുമാനം അവിടെ വെച്ചാണ്, ആ യൗമുൽ ഫസ്ല് തീരുമാനത്തിന്റെ ദിവസത്തിൽ, മീഖാത്തുഹും അജ്മഈൻ അവരുടെ എല്ലാവരുടെയും, അതായത് മനുഷ്യരെ കുറിച്ച് ചൂണ്ടിച്ചെന്നുള്ളത് നിർണായകമായ സമയമാണ് അവർക്ക്. യൗമ ലാ യുഗ്നി മൗലൻ അം മൗലൻ ശൈആ, ഒരുത്തനും ഒരു ബന്ധുമിത്രാദിക്കും മറ്റൊരു ബന്ധുമിത്രാദിയെയും അല്പം പോലും ഉപകരിക്കാൻ സാധിക്കാത്ത ആ ദിവസം, വലാഹും യുൻസറൂൻ അവരോട് സഹായിക്കപ്പെടുകയുമില്ല. അള്ളാഹു കരുണ ചെയ്തവരൊഴികെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള ആളുകൾക്ക് മാത്രം അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും, അല്ലാതെ ഒരാളും മറ്റൊരാളെയും സഹായിക്കുകയില്ല. ഇന്നഹു ഹുവൽ അസീസു റഹീം, തീർച്ചയായും അവൻ പ്രതാപവാനും കരുണാവാരിധിയുമാണ്. നമുക്ക് വളരെ സുപരിചിതമായ ആയത്തുണ്ട്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി وَأُمِّهِ وَأَبِيهِ وَصَاحِبَتِهِ وَبَنِيهِ لِكُلِّ امْرِئٍ مِّنْهُمْ يَوْمَئِذٍ شَأْنٌ يُغْنِيهِ. എന്താണ് പറഞ്ഞത്? യൗമുൽ ഖിയാമയിലുള്ള മനുഷ്യന്റെ നെട്ടോട്ടത്തെ കുറിച്ചാണ് ഈ ആയത്തുകൾ പറഞ്ഞിരുന്നത്. അവൻ അവന്റെ സഹോദരിൽ നിന്നും അവന്റെ മാതാവിൽ നിന്നും അവന്റെ പിതാവിൽ നിന്നും അവന്റെ വളരെ സ്നേഹിക്കുന്ന ഭാര്യ മക്കളിൽ നിന്നും ഓടിയകലുന്ന ആ ദിവസം, ഓരോരുത്തരും നെഫ്സി നെഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന ഭയാനകമായ ആ ദിവസം, ആ ദിവസത്തെ കുറിച്ചാണ് ഇവിടെയും പരാമർശിക്കുന്നത്. സൂറത്ത് മുർസലാത്ത് 77-ാമത്തെ അധ്യായം 38-ാമത്തെ ആയത്തിൽ കാണാം, ഹാദാ യൗമുൽ ഫസ്ലി, ഇതാണ് തീരുമാനത്തിന്റെ ദിവസം. ജമഅനാകും വൽ അവലീൻ, നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ പൂർവികന്മാരെയും ഞാനിതാ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ഒരു ഏറ്റ എണ്ണ അവിടെ നിന്ന് രക്ഷപ്പെടില്ല. എല്ലാവരെയും അള്ളാഹു മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ നടത്തിയിട്ട് നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ പറഞ്ഞയക്കുന്ന നിർണായകമായ വിധിയുടെ ആ ദിവസം, തീരുമാനത്തിന്റെ ദിവസം. ഫഇൻ കാന ലകും കൈദും ഫകീദൂനി, നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ഉപായ തന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ എനിക്കെതിരെ പ്രയോഗിച്ചുകൊള്ളി എന്ന് അള്ളാഹു ചാലഞ്ച് ചെയ്യുന്നു. വൈലും യൗമയിദില്ലിൽ മുക്കദ്ദിബീൻ, കളവാക്കുന്നവർക്കൊക്കെ നാശം ഇന്നേ ദിവസം. വൈല് നാശം, അല്ലെങ്കിൽ ഒരു നരകത്തിന്റെ ഒരു ചരു എന്ന് അള്ളാഹു വളരെ ശക്തമായി ഉപയോഗിക്കുന്ന ആയത്തുകൾ. അപ്പൊ ഇങ്ങനെ വളരെ നിർണായകമായ പിന്നെ സംഗതികളാണ് യൗമുൽ ഖിയാമയിൽ അല്ലെങ്കിൽ പരലോകത്തിലുള്ള, അങ്ങനെയുള്ള ഒരു പരലോകത്തെ കുറിച്ച് ഖുർആൻ ഇത്രയധികം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്, നമുക്കതിൽ ഉറച്ച വിശ്വാസം ഉണ്ടാവണം. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ വിവരിച്ചു തരുമ്പോ അത് ആ നടക്കുന്ന സംഭവ സമയത്ത് നമ്മൾ കേറിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കുവാനും പ്രവർത്തനങ്ങള് അതിനനുസരിച്ച് തിട്ടപ്പെടുത്തുവാനും വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്. ഇത് വിജയപരാജയ ദിവസമാണ്, പരലോകത്തിലുള്ള ആ വിചാരണയുടെ ദിവസം. അതിലുള്ള മറ്റൊരു വലിയ ഒരു വിഷയം, തുലാസിലിട്ട് നന്മ തിന്മകൾ തൂക്കി നോക്കുക എന്നുള്ളത്. തുലാസിലിട്ട് നന്മയും തിന്മയും തൂക്കി നോക്കുന്ന ഒരു ദിവസമാണ്. ആ നന്മ തിന്മ തൂക്കി നോക്കി അതിന്റെ അളവിനനുസരിച്ചാണ് മനുഷ്യന്റെ ആ അവസാനത്തെ പര്യവസാനം എന്ന് പറയാൻ പറ്റുമെന്നറിയാം. അവന്റെ രക്ഷാശിക്ഷകൾ തീരുമാനിക്കപ്പെടുന്നത് അവന്റെ അമലു സാലിഹാത്തുകളും അമലു സയ്യിആത്തുകളും തൂക്കി നോക്കിയിട്ടാണ്. തൂക്കി നോക്കൽ യൗമൈദിൻ അന്നേ ദിവസത്തിൽ, അൽഹബ്ക് വളരെ യാഥാർത്ഥ്യമുള്ളതായി സംശയിക്കണം. ഹക്കായ കാര്യമാണ് എന്ത്, നന്മ തിന്മകൾ തൂക്കി നോക്കുക എന്ന് പറയുന്നത് വളരെ ഹക്കായ ഒരു സംശയമില്ലാത്തൊരു കാര്യം. ഫമൻ തഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആരുടെയെങ്കിലും തുലാത്തുകൾ ഭാരം തൂങ്ങിയാൽ, കനം തൂങ്ങിയാൽ അവൻ അക്കൂട്ടർ തന്നെയായിരിക്കും വിജയികൾ. ഒമൻ ഖഫത് മവാദീനുഹു ഫഉലൈകല്ലദീന ഖസിറു അൻഫുസഹും. ആരുടെയെങ്കിലും തുലാത്തുകൾ ഭാരം കുറഞ്ഞു പോയാൽ അല്ലെങ്കിൽ ലഘുവായി പോയാൽ അക്കൂട്ടർ തന്നെയാണ് സ്വന്തങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞവർ. ബിമാക്കാനു ബിയായാത്തിനായി അഭിനിമൂൻ. എന്തുകൊണ്ടാണ് അവർ സ്വന്തങ്ങളെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിൽ വന്നത്? ബിമാക്കാനു ബിയായാത്തിനായി അഭിനിമൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് അക്രമം ചെയ്തവരാണ്, ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അക്രമം ചെയ്തവരാണ് അവർ. അതുകൊണ്ടാണ് അവർ ഹസിറു അംസം ആയിപ്പോയത്. അതുകൊണ്ടാണ് അവരുടെ തുലാസികൾക്ക് കനം തൂങ്ങാതിരുന്നത്. സൂറത്ത് അത് സൂറത്ത് അഹ്റാഫിലെ 8-9 ആയത്തുകളാണ് ഞങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. സൂറത്ത് അൽഖാരിഅ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ചെറിയ സൂറത്ത്, 101-ാമത്തെ അധ്യായത്തിലെ കുറച്ച് ആയത്തുകൾ. ആരുടെയെങ്കിലും തുലാസിന്റെ ഭാരങ്ങൾ നന്നായി കനം തൂങ്ങിയാൽ അവൻ വളരെ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും, അല്ലെങ്കിൽ സ്വർഗത്തിലായിരിക്കും. ആരുടെയെങ്കിലും തുലാസുകൾക്ക് കനം കുറഞ്ഞു പോയാൽ, ലഘുവായി പോയാൽ അവൻ അവന്റെ സങ്കേതം ഹാവിയയായിരിക്കും. ഒമാ അദ്രാക മാഹിയ, ഹാവിയ എന്നാൽ എന്താണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? എന്തറിയാം? നാറുൻ ഹാമിയ, തിളച്ച് പൊങ്ങുന്ന അതികാഠിന്യമുള്ള ചൂടിന്റെ തീയാണ്, അല്ലെങ്കിൽ നരകമാണ്. അതാണ് ഹാവിയ. അപ്പോ നമ്മുടെ അമലി സാലിഹാത്തുകൾക്ക് അനുസരിച്ചുള്ള ഈ വസ്ന് തൂക്കി നോക്കൽ അത് ഉള്ളതല്ല എന്ന് ചില ആളുകളൊക്കെ പറയുന്നു. ചിലര് പറയുന്നു അങ്ങനെയൊന്നുമില്ല. എങ്ങനെ ഇപ്പൊ നന്മയും തിന്മയും ചെയ്തൊക്കെ തുലാത്തിലിട്ട് ഇങ്ങനെ തൂക്കുകയൊക്കെ എങ്ങനെ ഇപ്പൊ അത് അളക്കുക? നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നതായിരിക്കില്ല പരലോകത്തെ കാര്യങ്ങൾ. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പറയുകയാണ്, നിങ്ങളെ വീട്ടിലൊക്കെ കരണ്ട് വരും, ഇങ്ങനെ എല്ലാ നിങ്ങളിങ്ങനെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് വരും. അത് നിങ്ങൾ പിന്നെ ലൈവ് വയർ നിങ്ങളെ വീട്ടിൽ തരും, നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ബില്ലും പൈസയൊക്കെ അതും വരും എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തായിരിക്കും ഇത് വിശ്വസിക്കാൻ പറ്റും. കരണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന സ്ഥലം, അത് തൂക്കി നോക്കാൻ കഴിയുന്ന സാധനമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷെ ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇലക്ട്രിസിറ്റി തൂക്കി നോക്കി, അല്ലെങ്കിൽ അത് അളന്നു നോക്കി, അതിനുള്ള ബില്ല് ഓരോ മാസവും നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചുള്ള ബില്ല് വരുമ്പോ നമുക്ക് ഇപ്പം യാതൊരു അതിൽ അത്ഭുതം തോന്നി. അപ്പൊ അമലു സാലിഹാത്തുകൾ അള്ളാഹു തൂക്കി നോക്കുന്ന പറയുമ്പോ പിന്നെന്തിനാ അതിൽ സംശയിക്കുന്നത്? സംശയിക്കേണ്ട ആവശ്യമില്ല. അത് തൂക്കി നോക്കുന്ന എങ്ങനെയാണ് നമുക്കറിയില്ല, അത്രേ ഉള്ളൂ, നമുക്കറിയില്ല. പക്ഷെ അള്ളാഹു അതിനെ നാളെ തൂക്കി കണക്കാക്കി ഓരോരുത്തർക്കും മാർക്ക് ഇട്ട് അതിനനുസരിച്ചിട്ടാണ് നീ സ്വർഗത്തിൽ നീന്തറിയ എന്ന് തീരുമാനിക്കപ്പെടുന്നു. സൂറത്ത് അംബിയ ആയത്ത് 47. വനദഉൽ മവാദീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ. നാം യൗമുൽ ഖിയാമക്ക് വേണ്ടി നീതിപൂർണമായ തുലാത്തുകളെ സ്ഥാപിച്ചു വച്ചിരിക്കും. യൗമുൽ ഖിയാമക്ക് വേണ്ടി നീതിപൂർണമായ തുലാത്തുകളെ നാം സ്ഥാപിച്ചു വച്ചു. ഫലാ തുദലമു നഫ്സു ശയ്അ, ഒരുത്തനോടും ഒരു വിധത്തിലും അക്രമം ചെയ്യപ്പെടുകയില്ല. ഞാൻ കുറെ നല്ലത് ചെയ്തു, മറ്റേ അദ്ദേഹം കുറെ തിന്മ ചെയ്തു, അവിടെ പോയി തൂക്കി നോക്കുമ്പോ അദ്ദേഹത്തിന് കുറച്ച് കനം കൂടുതൽ എന്നേക്കാളും. അങ്ങനെ ഒരു അവസ്ഥ വരില്ല. ഇവിടെ നമ്മൾ പല തുലാത്ത കണ്ടിട്ടുണ്ട്. ഇറച്ചി വാങ്ങിക്കാൻ പോയാൽ ഞാനൊക്കെ ചെറുപ്പത്തിലുള്ള ഓർമ്മകൾ പറയുകയാണെങ്കിൽ, 1 കിലോന്റെ ഇറച്ചി പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോന്റെ കട്ടി ഇവിടെ വയ്ക്കും, തുലാത്ത് ഇങ്ങനെ കട്ടിയില്ലാത്ത ഭാഗം പൊങ്ങി നിൽക്കും. ഈ വെട്ടുന്ന ആള് വളരെ വിദഗ്ധനാണ്, കാരണം കുറെ കാലമായാലും ഇതിങ്ങനെ വെട്ടുമ്പോൾ കൃത്യമായിട്ട് അറിയാം വെട്ടുന്ന പീസ് 900 ഗ്രാം ആണോ 925 ഗ്രാം ആണോന്ന് വളരെ കൃത്യമായി അറിയുന്ന മനുഷ്യൻ വെട്ടിയിട്ട് ഈ പീസ് ഇങ്ങനെ തുലാത്തിലേക്ക് ഇടലാണ്. എന്റെ നാട്ടുകാരനെ ഹബീബ് ചിലപ്പോ എന്നോട് അതേന്ന് പറയും. ഇതിങ്ങനെ ഇടുമ്പോ ഈ തുലാത്ത കനം ഇടുന്ന കനം കൊണ്ട് ഈ ഭാഗം താഴുമ്പോ അപ്പൊ തന്നെ എടുത്തിട്ട് നമുക്ക് അത് വെട്ടിയിട്ട് ഇങ്ങനെ പറ്റിക്കുന്ന തുലാത്തുകൾ ചില തുലാത്തിന്റെ അടിയിൽ ഒരു കഷ്ണം അവിടെ വെച്ച് കെട്ടിയിട്ടുണ്ടാവും. ആ ഭാഗത്ത് കട്ടി കൊണ്ടാ ചെറുപ്പത്തിൽ ഒരു ഹരമായിട്ട് ചിലപ്പോ ഇങ്ങനെ സംശയം തോന്നി കഴിഞ്ഞാൽ എന്താ പറയും, ആ കട്ടി എടുത്ത് പുറത്ത് വെച്ചിട്ട് എന്റെ സാധനം പുറത്ത് വെച്ച് നോക്കിട്ടാ. നമ്മളിൽ പലരും പറഞ്ഞിട്ടുണ്ടാവും, ചിലര് കട്ടിയില് ആ എല്ലാ കൊല്ലവും മുനിസിപ്പാലിറ്റിയിലെ ആൾക്കാർ വന്നിട്ട് കുറച്ച് ഈയെല്ലാം ഒഴുക്കി ചേർത്തിട്ട് കട്ടി ശരിയാണോ അതിന് തേയ്മാനൊന്നും വന്നിട്ടില്ല എന്നുള്ളതിന് വേണ്ടി ഗ്രാമം ഒപ്പിച്ച് ശരിയാക്കി തരും. അവര് പോയി കഴിഞ്ഞാൽ കുറച്ച് മറ്റേ ഷോൾഡറിങ് അയൺ എടുത്തിട്ട് ആ ഇതൊക്കെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു 5 ഗ്രാമോ 10 ഗ്രാമോ അതിന്റെ മുകളില് പറ്റിക്കുന്നതാണ്. അള്ളാഹുവിന്റെ വർദ്ധന എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നീതിപൂർണമായതാണ്. അതിലൊരു കള്ളത്തരവും പ്രതീക്ഷിക്കാനില്ല. ആരോടും ഒരു തുലാത്ത് തൂക്കുന്ന ആ അന്ത്യ നാളിൽ ഒരു അക്രമവും ചെയ്യപ്പെടും. കടുക് മണിയുടെ ഒരു ധാന്യമണി പോലെ അത്ര നിസ്സാരമായ ഒരു അണുമണി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൈന ബിഹ, നാം അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു അണുമണി വ്യത്യാസം വരികയില്ല എന്ന് അല്ലാഹു പറയുന്നു. കണക്ക് നോക്കാൻ കണക്ക് വിചാരണ ചെയ്യുന്നവരായിക്കൊണ്ട് നാം മതി എന്ന് അല്ലാഹു പറയുന്നു. വിചാരണ ചെയ്ത് കണക്ക് നോക്കി അതിന്റെ കണക്കുകൾ മാർക്കൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ആളുകളെ ഇന്ന ഇന്ന ഭാഗത്തേക്ക് തീരുമാനം എടുക്കാൻ നാം മതി എന്ന് അല്ലാഹു പറയുന്നു. ഒരിക്കലും ഒരു അണുമണി പോലും അക്രമം ചെയ്യപ്പെടുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് ഖുർആന് നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ ഈ വസ്ന് അല്ലെങ്കിൽ തൂക്കി നോക്കലിൽ ഒരു സംശയവും ആർക്കും വേണ്ട. സൂറത്ത് മുഅ്മിനൂന്റെ അവസാന ഭാഗങ്ങൾ അധ്യായം 23:102 മുതലുള്ള കുറച്ച് ആയത്തുകളാണ് ഞാൻ ഏറ്റവും തുടക്കത്തിൽ ഓതി വെച്ചത്. ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈകഹുമുൽ മുഫ്ലിഹൂൻ, ആരുടെയെങ്കിലും തുലാസുകൾ ഭാരം തൂങ്ങിയാൽ അവർ വിജയികളായി. വമൻ ഖഫത് മവാസീനുഹു ഫഉലൈകല്ലദീന ഖസിറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ, ആരുടെയെങ്കിലും തുലാസുകൾക്ക് ഭാരം കുറഞ്ഞു പോയാൽ അല്ലെങ്കിൽ ലഘുവായി പോയാൽ അവർ തന്നെയാണ് സ്വന്തങ്ങളോട് അക്രമം അല്ലെങ്കിൽ സ്വന്തങ്ങൾക്ക് നഷ്ടം വരുത്തി വെച്ചവർ. അവർ നരകത്തിലെ തീയിൽ ശാശ്വതരായിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യും. അവരുടെ മുഖങ്ങളെ ആ തീ കരിച്ചു കളയും. അവർ പല്ലിളിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. നരകത്തിൽ അവർ പല്ലിളിച്ച രീതിയിലായിരിക്കും അവരുടെ മുഖം. എന്താണ് പല്ലിളിക്കുക? ചുണ്ടുകളൊക്കെ കത്തിക്കരിഞ്ഞ് ഇല്ലാതായി പോയാലുള്ള ഒരു അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ചുണ്ടൊക്കെ കത്തി ഇങ്ങനെ പിരിഞ്ഞു പോയ ഒരവസ്ഥയായിരിക്കാം. പല്ലിളിച്ച അവസ്ഥ അത് വല്ലാതെ പഠിച്ചോണിങ്ങനെ എടുത്ത് പറയുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കണം. നരകത്തിൽ ഇങ്ങനെ ഇട്ട് തീയിലിട്ടെന്ന് അങ്ങനെ കത്തിക്കരിച്ച് മുഖമൊക്കെ ചുളിഞ്ഞ് നാശമായുള്ള ഒരാൾ അള്ളാഹു ഇവിടെ നമുക്ക് വിവരിച്ചുതരാം. അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകദ്ദിബൂൻ, നിങ്ങൾക്ക് എന്റെ ആയത്തുകളൊന്നും ഓതി കേൾപ്പിക്കപ്പെട്ടിട്ടില്ലേ? അതിനെയൊക്കെ നിങ്ങൾ കളവാക്കിയല്ലോ. ഞങ്ങളുടെ ദൗർഭാഗ്യം ഞങ്ങളെ ജയിച്ചടക്കി കളഞ്ഞു പടച്ചവനെ. ഞങ്ങൾ വഴിപിഴച്ച ഒരു ജനതയായി മാറിപ്പോയി പടച്ചവനെ എന്ന് അവര് നാളെ നരകത്തിൽ പറയാം. റബ്ബന അഖ്രിജ്നാ മിൻഹാ, അതിൽ നിന്നോ ഞങ്ങൾ ഒന്ന് പുറത്തു കൊണ്ടുവരണം പടച്ചവനെ. ഫഇൻ ഉദ്ന, ഞങ്ങളിത് വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ഫഇന്ന വാലിമുൻ, അപ്പൊ ഞങ്ങൾ അക്രമകാരികൾ തന്നെയാണ്. ഞങ്ങളെ ഒന്ന് ഈ നരകത്തിൽ നിന്നൊന്ന് കൊണ്ടുപോകാൻ പടച്ചവനെ പുറത്തേക്ക്, എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഭൂമിയിൽ ഒരു ചാൻസ് കൊടുത്തു. എന്നിട്ട് ഇതേപോലെ ഞങ്ങൾ അക്രമം ചെയ്യുകയാണെങ്കിൽ
ശരി സമ്മതിച്ചു.
ഇതെന്തിനാ ഈ ജീവിക്കുമ്പോ ഇപ്പൊ തന്നെ പറഞ്ഞേ? ഇത് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഓക്കെ, നിങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കുന്ന് പറയുമ്പോ അതിലൊരു നീതിയില്ലായ്മ സംശയം വന്നേക്കാം. ഇങ്ങനെയൊക്കെ ആണ് സ്ഥിതി എന്ന് ഇപ്പൊ തന്നെ നമ്മളോട് അള്ളാഹു ഇത്രയും സംഭാഷണം അടക്കം പറഞ്ഞു തന്നിട്ട് നാളെ അവിടെ പോയിട്ട് ഇത് ചോദിക്കാനുള്ള ശങ്കുല ഞമ്മക്ക് ആർക്കെങ്കിലും ഉണ്ടാവും? പടച്ചോനെ എനിക്കൊന്നും അറിയില്ലായിരുന്നു, എന്നെ ഒന്ന് തിരിച്ചൊന്നും കൂടി ഭൂമി കൊണ്ടാക്കി പടച്ചോനെ, ഞാൻ ഈ ചെയ്ത വയർ എന്താണ് കുന്നാനാമലു വയറല്ലതി വയറല്ലതി കുന്നാനാമൽ, ഞങ്ങൾ ചെയ്തതല്ലാത്ത നല്ല പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ട് ഞങ്ങൾ സ്വർഗത്തിലേക്ക് തിരിച്ചു വരാമെന്ന് പറയാൻ പറ്റും? അള്ള ഇതൊക്കെ ഇപ്പൊ തന്നെ നമ്മളോട് പറഞ്ഞെന്നു പോയി. നമ്മളിതൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, പിന്നെ നാളെ പരലോകത്ത് പോയി ഇതുപോലുള്ള ആർഗ്യുമെന്റുകൾ നടക്കുമോ? ഇപ്പൊ അള്ള പറയാണ് നിങ്ങൾ നിന്നിരായി അതിൽ തന്നെ കിടന്നോളൂ കേട്ടോ, വലാത്തുക്കല്ലിമൂനി എന്നോട് നിങ്ങൾ മിണ്ടണ്ട, സംസാരിക്കണം, സംസാരിക്കാതെ മിണ്ടാതെ സഹിച്ച് അതിന്റെ ഉള്ളിൽ കടന്നാൽ മതി എന്ന് അള്ളാഹു അവരോട് മറുപടി പറയും. ഇന്നഹു കാര്യം കാന പരീഖും മിൻ ഇബാദി, എന്റെ ഇബാദികളിൽപ്പെട്ട എന്റെ അടിയാന്മാരിൽ പെട്ടവർ ഒരു വിഭാഗം പറയുമായിരുന്നു, എപ്പോഴൂ അവർ പറയുമായിരുന്നു, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, സൗഫില്ലന ഞങ്ങൾക്ക് പുറത്തു തരണേ ഉടച്ചവനെ, വറഹംന നീ ഞങ്ങളോട് കരുണ ചെയ്യുകയും ചെയ്യണമേ, വഅന്ത ഖൈറുർ റഹീമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണ് പടച്ചവനെ. ഫത്തഖദ്തുമൂഹും അവരെ നിങ്ങൾ സ്വീകരിച്ചു, സഹ്രിയൻ പരിഹാസ്യരായിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെ പരിഹസിക്കലായിരുന്നു നിങ്ങളെ പണി എന്നുള്ള പറയുന്നു. എന്റെ അടിയാന്മാരായ കുറെ ആളുകൾ ഉണ്ടായിരുന്നു, അവരെന്നോട് പ്രാർത്ഥിക്കുമായിരുന്നു, റബ്ബന ആമന്ന ഫഗ്ഫിർലനാ വർഹംനാ വഅൻത ഖൈറുർ റഹീമീൻ. പക്ഷെ ആ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ നിങ്ങൾ പരിഹസിക്കുകയായിരുന്നില്ലേ എന്നല്ല ചോദിക്കുക. ഫത്തഖദ്തുമൂഹും സിഹ്രിയൻ, നിങ്ങൾ അവരെ പരിഹാസ്യരാക്കി കാണിച്ചിരുന്നു, സ്വീകരിച്ചു, അല്ലെ അവരെ ആക്കി തീർത്തിരുന്നു. അൻതൗക്കും സിക്രി ഹത്താ അൻതൗക്കും സിക്രി, എന്റെ ഓർമ്മ നിങ്ങൾ മറക്കുന്നത് വരെ, വകുന്തും മിൻഹും തദ്ഹകൂ, നിങ്ങൾ അവരെ കുറിച്ച് ചിരിക്കുന്നവരായിക്കൊണ്ട് ആയിരുന്നു. ഇന്നി ജസൈതുഹും അൽയൗമ, ഞാൻ അവർക്ക് ഇന്നതാ പ്രതിഫലം നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ സ്വർഗം നൽകിയിരിക്കുന്നു, ബിമാ സബറു, അവർ ക്ഷമിച്ചതിന് പ്രതിഫലമായിക്കൊണ്ട്. അന്നഹും അവര് തന്നെയാണ് ഭാഗ്യവാന്മാർ, അവര് തന്നെയാണ് ഭാഗ്യവാന്മാർ. അവരെ കളിയാക്കി നിങ്ങൾ നടന്നല്ലേ, അനുഭവിക്കുവിൻ എന്നാണ് ആ പറഞ്ഞതിന്റെ മറ്റൊരു ഭാഷ. കാല കംല വിസ്തും അടദസിനിയിൽ, കാല അള്ളാഹു ചോദിക്കാൻ, കംല വിസ്തും നിങ്ങൾ എത്ര കാലം താമസിച്ചു, എത്ര കാലം ജീവിച്ചു, ഫില്ലാർദി ഭൂമിയിൽ, അടദസിനിയിൽ എത്ര കൊല്ലം നിങ്ങൾ ജീവിച്ചു. കാലു അവര് പറയും, ലബിത്നായവും, ഞങ്ങളൊരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പഭാഗം മാത്രമേ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ ഭൂമിയിൽ. ഫസ്അലിൽ ആദീൻ, എണ്ണി നോക്കുന്നവരോട് ചോദിച്ചു നോക്കുക, ഞങ്ങൾക്കത് അറിയില്ല. അപ്പൊ ഒരു ദിവസം അല്ലെങ്കിൽ അല്പം ദിവസം മാത്രമേ ഈ ഭൂമിയിലെ ജീവിതം പൂർണ്ണമായി അവിടെ എത്തുമ്പോൾ തോന്നുള്ളൂ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കാം. അവിടെ ചെന്നിട്ടുള്ള ജീവിതത്തിൽ ഭൂമിയിൽ എത്ര കാലങ്ങൾ ജീവിച്ചു എന്ന് ചോദിച്ചാൽ എന്താ പറയണേ, യൗമൻ ഔ ബഅദയൗം, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ. അത്രയും നിസ്സാരമായി ദൈർഘ്യമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ജീവിച്ചു ഭരിക്കുന്നവരാണ് നമ്മൾ. ഈ 60, 70, 80 കൊല്ലം അവിടെ കൊണ്ടുപോയി വെക്കുമ്പോ ഒരു ദിവസത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും ആകുന്നു. ചില ഹദീസുകളിൽ കാണാൻ കഴിയും, രാവിലെ ഫജ്ർ മുതൽ ളുഹർ വരെയുള്ള സമയം, അല്ലെങ്കിൽ അസർ മുതൽ മഗ്രിബ് വരെയുള്ള സമയത്തിന് തുല്യമാണ് അവിടുത്തെ ദിവസത്തിന്റെ അത്രയും ഭാഗത്തിന് തുല്യമാണ് ഈ ദുനിയാവിലെ ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതം. ഈ ജീവിതത്തിന് വേണ്ടി മരിച്ചിട്ട് ആ അന്ത്യമില്ലാത്ത ആ പരലോകത്ത് നശിപ്പിച്ചു കളയുന്ന ആളുകളായി നമ്മൾ വരുമ്പോൾ തീരാൻ പാടില്ല. ഇച്ചെറിയ ജീവിതം, ഇത് ചെറിയ ജീവിതമാണെന്ന് ഇപ്പൊ നമുക്ക് തോന്നുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് തോന്നാൻ വേണ്ടിയാണ് ഈ ആഴ്ച നമ്മളോട് ഇങ്ങനെ പറഞ്ഞത്. നാളെ പരലോകത്തെ ജീവിതം അത്രയും അനന്തമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ആഴ്ച ഇങ്ങനെ പറഞ്ഞത്. കാല അള്ളാഹു പറയുന്നു, ഇല്ല വിട്ടുമില്ല കലീല, കുറച്ചല്ലാതെ നിങ്ങൾ അവിടെ താമസിച്ചിട്ടില്ല അല്ലെങ്കിൽ ജീവിച്ചിട്ടില്ല. അന്നക്കും കുന്തും താരമോ, തീർച്ചയായും നിങ്ങളൊക്കെ അറിയുന്നവരാണ്. ലൗ അന്നക്കും കുന്തും താരം, നിങ്ങൾ അറിയുന്നവരായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ അത് വളരെ തുച്ഛമായ ഒരു ജീവിതം തന്നെയായിരുന്നു. നിങ്ങൾ അത് അന്നേരം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇത് മനസ്സിലാക്കിയെങ്കിൽ എന്ന് അള്ളാഹു പറയും. അപഹസിബത്തും അന്നമാ ഖലഖനാകും അബസ, വൃഥാവിലൊക്കെ നിങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും കണക്കൂട്ടിപ്പോയോ? വെറുതെ സൃഷ്ടിച്ചതാണ്, വെറുതെ ഒരു ഹരത്തിന് ഒരു ഭൂമിയും സൗരയൂഥവും ഒരു പ്രപഞ്ചമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറെ മനുഷ്യന്മാരെയും കുറെ മൃഗങ്ങളെയും ജീവികളൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ചു വിട്ടേക്കാണ്, വെറുതെ സൃഷ്ടിച്ചു വിട്ടേക്കാണ് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചു. അന്നക്കും ഇലൈനാലാ തുർജഊൻ, നിങ്ങളാരും ഞങ്ങളുടെ എന്റെ അടുക്കിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നമ്മുടെ അടുക്കിലേക്ക് മടങ്ങി വരില്ല എന്ന് ആരെങ്കിലും വിചാരിച്ചു. വെറുതെ അങ്ങനെ മരിച്ച് മണ്ണായി പോകും എന്നാരെങ്കിലും വൃഥാവിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് നിങ്ങളെ എന്ന് വിചാരിച്ചോ? അവൻ എത്രയോ ഉന്നതനാണ് അല്ലാഹു. അൽ മലിക്കുൽ ഹഖ്, സ്ഥിരമായുള്ള ആ രാജാതിരാജനായ അല്ലാഹു എത്രയോ ഉന്നതനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. റബ്ബുൽ അർശിൽ കരീം, വളരെ ബഹുമാനപ്പെട്ട ആ സിംഹാസനത്തിന്റെ റബ്ബാണവൻ. ആരെങ്കിലും അവന്റെ കൂടെ മറ്റൊരു പിന്നെ ദൈവത്തെയും ഒരു ഇലാഹിനെയും ഒരു ആരാധ്യനെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ലാ ബുർഹാന ലഹു ബിഹി, അതിന് യാതൊരു തെളിവും അവന്റെ കയ്യിൽ ഇല്ല തന്നെ. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി, അവന്റെ വിചാരണ അവന്റെ റബ്ബിന്റെ അടുക്കലാണ്. ആരെങ്കിലും അള്ളാഹുവിന് പുറമെ മറ്റൊരു ദൈവത്തെ വിളിച്ച് ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിചാരണ അള്ളാഹു നാളെ നടത്തുക തന്നെ ചെയ്യും. ഇന്നഹുലായുഫ്ലിഹുൽ കാഫിരീൻ, കാഫിറൂൻ, തീർച്ചയായും അവിശ്വാസികൾ വിജയിക്കുകയില്ല തന്നെ. വഖുർ റബ്ബി ഇഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ, സൂറത്ത് അവസാനിക്കുന്നതാണ്. വഖുൽ, നബിയെ തങ്ങൾ പറയുക, അല്ലെങ്കിൽ ഓരോ മുഅ്മിനിനോടും ഖുർആൻ പറയുന്നു, നിങ്ങൾ പറയുക, റബ്ബി ഇഗ്ഫിർ, റബ്ബി എന്റെ റബ്ബേ, ഇഗ്ഫിർ എനിക്ക് നീ പൊറുത്തു താ പടച്ചവനെ, വർഹം എനിക്ക് നീ കരുണ ചെയ്ത പടച്ചവനെ, വഅൻത ഖൈറുർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണ് പടച്ചവനെ. ഈ ആയത്ത് നേരത്തെ പറഞ്ഞ 109-ാമത്തെ ആയത്ത് ഒരു കൂട്ടി വായിക്കുക. ഇന്നഹു കാന ഫരീഖും മിൻ ഇബാദി യഖൂലൂന റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റാഹിമീൻ എന്ന് പറയുന്ന ആളുകളെ കളയാക്കി എന്നാ പറഞ്ഞത്. നരകത്തിൽ പോയ ആൾക്കാരോട് എന്താണ് അള്ളാഹു പറഞ്ഞത്? യഖൂലൂന, ഒരു പറയുന്ന കൂട്ടരെ നിങ്ങൾ കളിയാക്കിയിരുന്നു, അവരെന്താ പറഞ്ഞിരുന്നത്? റബ്ബനാ ആമന്ന, ഞങ്ങൾ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റഹീം, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണമേ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണ് എന്ന് പറഞ്ഞ ആളുകളെ കളിയാക്കിയവരെ നരകത്തിൽ നോക്കിക്കൊണ്ട് അള്ളാഹു പറഞ്ഞപ്പോ ലാസ്റ്റില് നമ്മളോട് പറയാ, വഖുൽ, നീ പറ, എന്ത്, റബ്ബി ഇഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റഹീം എന്ന് പറയാ നമ്മളോട്. ഓരോരുത്തരോടും അള്ളാഹു ആജ്ഞാപിക്കും, പടച്ചവനെ എനിക്ക് പൊറുത്തുക, പടച്ചവനെ എനിക്ക് കരുണ ചെയ്യ്, നീയാണ് ഏറ്റവും കരുണ ചെയ്യുന്നവരിൽ ഉത്തമൻ എന്ന് പറയാൻ അള്ളാഹു പഠിപ്പിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇത്രയും കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അള്ളാഹു നമ്മളെ ഏവരെയും ആ ഭയാനകമായ അന്ത്യനാളിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് മാറ്റിത്തരികയും വിജയികളായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇതുവരെ ജീവിച്ച ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു പുറത്തുമാപ്പാക്കി തരികയും ഇനിയുള്ള ജീവിതം അവൻ ആജ്ഞാപിക്കുന്ന രീതിയിലുള്ള അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമായി തീരുകയും ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുകയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. വന്നൊരു സംശയം ഉണ്ടെങ്കിൽ, ഇതിൽ സംശയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഉണ്ടെങ്കിൽ 5 മിനിറ്റ്.